നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
എല്ലാ വിദ്യാർത്ഥികൾക്കും അവരവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്, സ്കൂളിന് സ്കൂളിൻ്റെതായിട്ടുള്ള അവകാശങ്ങളുണ്ട്. അത് ജനങ്ങളുടെ ഇടയിൽ സാമുദായികമായിട്ടുള്ള ബിന്ദിമുണ്ടാക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിനോടൊന്നും യോജിപ്പില്ല.
റോജി, ഇപ്പോഴും എനിക്ക് വ്യക്തമായിട്ടില്ല, എന്താണ് റോജിയുടെ നിലപാടെന്ന്? അതായത് കുട്ടിക്ക് തട്ടമിടാൻ അവകാശം?
ഇതിനകത്ത് കുട്ടിക്കുന്നല്ല, കേരളത്തിൽ ആർക്കും തട്ടമിടാൻ ആവശ്യമുള്ളവർക്ക് തട്ടമിടാം. അതിനകത്ത് നമ്മൾ ആർക്കും തടയാൻ കഴിയുക?
സ്കൂളിലാണെങ്കിൽ
ഒരാൾക്കും തടയാൻ കഴിയില്ല അതിനകത്ത്. ഞാൻ പറയല്ലോ, ഇതിനകത്ത് പക്ഷം പിടിക്കാനായിട്ട് നമ്മൾ ഇത് ഫുട്ബോൾ മത്സരമൊന്നുമല്ലല്ലോ ഇതിനകത്ത്.
തട്ടം വിവാദവും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഉൾപ്പെടെ കേരള രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കുന്ന വിഷയങ്ങളിൽ മറുപടി പറയുകയാണ് അങ്കമാലിയിലെ കോൺഗ്രസ് MLA റോജി എം ജോൺ. അങ്കമാലി അയൽക്കൂട്ടത്തിന്റെ പരിപാടിക്കായി ബ്രിസ്ബനിലെത്തിയ റോജിയുമായി SBS മലയാളം നടത്തിയ അഭിമുഖത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ പോഡ്കാസ്റ്റുമായി നിങ്ങൾക്കൊപ്പം ഞാൻ ബിജു ശിവദാസ്. ഓസ്ട്രേലിയൻ കുടിയേറ്റവും ജീവിതവും രാഷ്ട്രീയവും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ ഇത്തരം നിരവധി പോഡ്കാസ്റ്റുകൾ ഓസ്ട്രേലിയയിലെ ദേശീയ പൊതുമേഖലാ മാധ്യമമായ SBS മലയാളം പതിവായി എത്തിക്കാറുണ്ട്. അവ മുടങ്ങാതെ കേൾക്കാം. അതിനായി ഞങ്ങളുടെ പോഡ്കാസ്റ്റുകൾ പിന്തുടരുക. നമസ്കാരം ശ്രീ റോജി എം ജോൺ MLA, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം
റോജി. ഒരുപാട് നാളിന് ശേഷമാണ് സംസാരിക്കുന്നത്. പണ്ട് ഡൽഹിയിൽ വെച്ച് പലതവണ കാണുകയും റോജി NSU ഭാരവാഹിയായിരിക്കുമ്പോൾ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വന്ന് സംസാരിച്ചിരിക്കുന്നു വീണ്ടും. അങ്കമാലിയുടെ MLA അങ്കമാലിക്കാർക്ക് വേണ്ടിയാണ് ഓസ്ട്രേലിയയിലേക്ക് എത്തിയിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സന്ദർശന ഉദ്ദേശം?
ഡിജുവായിട്ട് സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷം. പറഞ്ഞതുപോലെ ഞാൻ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്താണ് നമ്മൾ അന്ന് കാണുന്നതൊക്കെ. പിന്നീട് താങ്കള് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിന് ശേഷം പിന്നീട് കാണാൻ സാധിച്ചിരുന്നില്ല. എന്തായാലും ഇവിടെ വന്ന് സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഞാന് അങ്കമാലി അയൽക്കൂട്ടത്തിന്റെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുവാനായിട്ട് ബ്രിസ്ബെയിനിൽ എത്തിയതാണ്. ഇന്നലെയായിരുന്നു ആ പരിപാടിയൊക്കെ. വളരെ നിരവധി നൂറുകണക്കിന് അങ്കമാലിക്കാര് അങ്കമാലിയിലുണ്ട്. അപ്പോൾ അവരിൽ പലരെയും നേരിട്ട് കാണാൻ സാധിച്ചതിന്റെ സന്തോഷം.
ഓക്കെ, എന്താണ് അങ്കമാലി അയൽക്കൂട്ടത്തിന്റെ പ്രവർത്തനങ്ങൾ? വളരെ സജീവമാണെന്ന് തോന്നുന്നല്ലോ, കാരണം പലതവണ റോജി അതുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്നതും കണ്ടിട്ടുണ്ട്. എത്രത്തോളം സജീവമാണത്?
ഓസ്ട്രേലിയയിലെ വിവിധ ഭാഗങ്ങളില് അങ്കമാലിയിൽ നിന്നുള്ള നിരവധി കുടുംബങ്ങൾ സ്ഥിരതാമസമാക്കിയിട്ടുണ്ട്. ഇപ്പോ ഓരോ സിറ്റികളും കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്കമാലിക്കാരുടെ കൂട്ടായ്മകൾ ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ബ്രിസ്ബെയിനിൽ ഏറ്റവും അധികം അങ്കമാലിക്കാരുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ നൂറുകണക്കിന് കുടുംബങ്ങളുണ്ട്. അപ്പോ അങ്കമാലി അയൽക്കൂട്ടം എന്ന പേരിൽ ഈ സംഘടന കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോ അങ്കമാലി അയൽക്കൂട്ടത്തിന്റെ ഒരു ഗെറ്റ് ടുഗദർ ആയിരുന്നു. വളരെയധികം ആളുകൾ പങ്കെടുത്ത അതിവിപുലമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ഈ വർഷം മുതൽ അങ്കമാലി അയൽക്കൂട്ടം നിരവധിയായിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നാട്ടിൽ ചെയ്യുവാനായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി പോകുന്നത്. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾക്കൊക്കെ ഒത്തിരി സന്തോഷം.
തിരിച്ച് റോജിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ പഴയ ഡൽഹിയുടെ കാര്യം പറഞ്ഞു തുടങ്ങി. അപ്പോൾ ആദ്യം റോജി മത്സരിക്കാനായി എത്തിയപ്പോൾ വലിയൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. ഡൽഹിയിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ നോമിനിയായി നൂൽകെട്ടി ഇറക്കിയ സ്ഥാനാർത്ഥി എന്നാണ് അന്ന് പല മാധ്യമങ്ങളും റോജിയെ വിശേഷിപ്പിച്ചത്. പക്ഷെ അതിൽ നിന്ന് മാറി ഇപ്പോൾ രണ്ടാം തവണയും വിജയിച്ച് അതല്ല നേരിട്ട് അങ്കമാലിയിൽ വേരുകളുണ്ട് എന്ന് റോജി തെളിയിച്ചിരിക്കുന്നു. മൂന്നാം തവണ ഇലക്ഷൻ വരുമ്പോൾ വീണ്ടും സ്ഥാനാർത്ഥിയാകുമെന്ന ഉറച്ച വിശ്വാസമുണ്ടോ?
നമ്മള് രണ്ടു വട്ടം പാർട്ടി അവസരം തന്നു. ആ അവസരം നന്നായി വിനിയോഗിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. മാത്രമല്ല അങ്കമാലിയിലെ ജനങ്ങൾ നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പിലും വിജയിക്കാൻ സാധിച്ചത്. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിച്ചു. ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയാണ്. പാർട്ടി എന്ത് തീരുമാനമെടുത്താലും അതനുസരിച്ച് പ്രവർത്തിക്കുന്ന അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്.
ഓക്കെ, ഈ അച്ചടക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ നിയമസഭയിൽ അച്ചടക്കം ലംഘിച്ചു എന്ന് പറഞ്ഞൊരു സസ്പെൻഷൻ കിട്ടി. മുമ്പ് പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ അന്നത്തെ CPM ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ സമയത്ത് നിയമസഭയിലുള്ള അക്രമമൊക്കെ ഉണ്ടായപ്പോൾ ഏറ്റവും അധികം വിരൽ ചൂണ്ടി ചോദ്യം ചെയ്തിട്ടുള്ള ആ ഒരു യൂത്ത് ബ്രിഗേഡിന്റെ ഭാഗമായിരുന്നു റോജി. ഇപ്പോൾ നിങ്ങൾ തന്നെ അത്തരത്തിൽ അന്ന് മാതൃകയല്ല എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ അതേ രീതിയിൽ വാച്ചാൻവാടിനെ മർദ്ദിക്കുന്ന രീതിയിലേക്ക് പോകുകയും അതിന്റെ പേരിൽ സസ്പെൻഷനിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ നല്ലൊരു മാതൃകയാണോ ഇപ്പോൾ കൊടുക്കുന്നത്?
അല്ല, ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശക്തമായ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. അത് ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പ്രതിപക്ഷത്തിന് ചെയ്യാൻ സാധിക്കുന്ന ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധമാണ് ഞങ്ങൾ ഉയർത്തിയത്. ഞങ്ങൾ ബാനർ ഉയർത്തി പ്രതിഷേധിക്കുന്നു, പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ബാനറും പ്ലക്കാർഡും പിടിച്ചു മാറ്റാൻ അല്ലെങ്കിൽ വലിച്ചു കീറുവാനും സമരം ചെയ്യുന്ന പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷ അംഗങ്ങളെ ആക്രമിക്കുവാനുമുള്ള ആഹ്വാനം കൊടുത്തത് നിർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ തന്നെയാണ്. അത് ഒരുപക്ഷെ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ നമ്മളെല്ലാവരും കണ്ടതാണ്. സ്പീക്കർ തന്നെ അത്തരത്തിലൊരു നിർദ്ദേശം കൊടുക്കുന്നത്. ഞങ്ങൾ വാച്ചാൻ വാർഡിനെ മർദ്ദിക്കുകയോ ഞങ്ങൾ ആരെയും മർദ്ദിച്ചിട്ടില്ല. മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ നിയമസഭ മുഴുവനും ക്യാമറ സർവൈലൻസിലുള്ള ഒരു സ്ഥലമാണല്ലോ. അപ്പോ നേരത്തെ LDFന്റെ ആളുകൾ, CPM ഒക്കെ പണ്ട് കേരള നിയമസഭയ്ക്കകത്ത് നടത്തിയിട്ടുള്ള അക്രമങ്ങളെല്ലാം നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്, ലോകം മുഴുവൻ കണ്ടിട്ടുള്ളതാണ്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം UDFന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് ആക്ഷേപമുണ്ടെങ്കിൽ അതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടാനായിട്ട് സർക്കാർ തയ്യാറാവട്ടെ, അല്ലെങ്കിൽ നിയമസഭയിൽ നിന്നും ആ ദൃശ്യങ്ങൾ പുറത്തു വരട്ടെ. അപ്പോൾ ഞങ്ങൾ ആക്രമിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവുമല്ലോ, ആരാരെയാണ് ആക്രമിച്ചത് അല്ലെങ്കിൽ ആരാണ് ആക്രമണത്തിന് ആഹ്വാനം കൊടുത്തത് എന്നൊക്കെ അപ്പോൾ മനസ്സിലാവും. ഞങ്ങൾ ഉന്നയിച്ചത് സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വികാരമാണ്. പ്രത്യേകിച്ച് ശബരിമലയിലെ ശാസ്താവിന്റെ സ്വർണം പോലും കട്ടുകൊണ്ടുപോകുന്ന, കൊള്ളയടിക്കുന്ന ഒരു ഒരു സംവിധാനത്തിനെതിരായിട്ടുള്ള, അതിന് സംരക്ഷണം ഒരുക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള ഞങ്ങളുടെ പ്രതിഷേധമാണ് ഞങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ചത്. അത് ഞങ്ങൾ ഇനിയും ഉന്നയിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ പ്രതിഷേധത്തിന് അല്ലെങ്കിൽ ആ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുവാനായിട്ട് ഒരു കൈക്കൊണ്ട കണ്ണ അല്ലെങ്കിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് കൈക്കൊണ്ട ഒരു നടപടി എന്ന് മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ. ഞങ്ങൾ യാതൊരു തരത്തിലുമുള്ള അക്രമങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുമില്ല. ഞങ്ങൾ അതിരുവിട്ടിട്ടുള്ള ഒരു പ്രതിഷേധത്തിനോ അല്ലെങ്കിൽ അക്രമത്തിലേക്കോ ഞങ്ങൾ ഒരിക്കലും പോവുകയുമില്ല. ഞങ്ങൾക്ക് വേണമെങ്കിൽ
വാച്ചാൻവാടുമായിട്ട് ഒരു തരത്തിലുള്ള നേരിട്ടുള്ള ഇടപെടലോ കയ്യാങ്കളിയോ
ഞങ്ങൾ ഒരു 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 കയ്യാങ്കളിയും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഉണ്ടെങ്കിൽ കേരള നിയമസഭയ്ക്കകത്തെ ഓരോ ചലനങ്ങളും ക്യാമറ നിരീക്ഷണത്തിലാണ്. അപ്പോൾ സർക്കാരിന്റെ കയ്യിൽ അല്ലെങ്കിൽ നിയമസഭയിൽ ആ ക്യാമറ ദൃശ്യങ്ങൾ ഉണ്ടാകുമല്ലോ. ഞങ്ങൾ ആക്രമിച്ചു എങ്കിൽ ഇതിനോടകം തന്നെ അവർ ആ ദൃശ്യങ്ങൾ പുറത്തുവിടില്ലേ? അപ്പോൾ അത് ഇതുവരെ ആ ദൃശ്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങനെ ഒരു ദൃശ്യം ഇല്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കും. ഞങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇടതുപക്ഷം ചെയ്തതുപോലെ ഡയസിൽ കയറി സ്പീക്കറുടെ കസേര മറിച്ചിടാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ തല്ലിപ്പൊളിക്കാം, ഞങ്ങൾക്ക് അങ്ങനെ പല കലാപരിപാടികളും വേണമെങ്കിൽ നടത്താം. അവര് ഇപ്പോൾ ഞങ്ങൾക്ക് ഈ മര്യാദയുടെ ക്ലാസ് എടുക്കുന്ന ഈ മര്യാദരാമന്മാർ നടത്തിയിട്ടുള്ളതാണ് ഇതൊക്കെ. പക്ഷെ ഞങ്ങൾ അത്തരത്തിലുള്ള രീതിയിലേക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല, ഞങ്ങൾ പോവുകയുമില്ല. കാരണം ഞങ്ങൾ LDF അല്ല, ഞങ്ങൾ UDF ആണ്. അപ്പോ പക്ഷെ ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കാനുള്ള ഞങ്ങളുടെ അവകാശം അല്ലെങ്കിൽ അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ജനങ്ങൾ ഞങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്, അത് ഇനിയും ശക്തമായിട്ട് തന്നെ ഉന്നയിക്കും എത്ര നടപടി ഉണ്ടായാലും.
ഇപ്പൊ പ്രതിഷേധത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് വിഷയങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട്. ചില വിഷയങ്ങളിൽ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അർത്ഥഗർഭമായിട്ടുള്ള ഒരു മൗനം കാണുന്നുണ്ട്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ തട്ടം വിവാദത്തിൽ. എന്താണ് നിങ്ങളുടെ നിലപാട്, കോൺഗ്രസിന്റെ നിലപാട് അതിൽ എന്താണെന്ന് വ്യക്തമായി ഒരു നേതാവും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ.
അല്ല, അതൊക്കെ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളാണ്, ഇത്തരം കാര്യങ്ങളൊന്നും. നമുക്ക് കേരളം മതസൗഹാർദ്ദത്തിന്റെ ഒരു നാടാണ്. കേരളത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ആ മതസൗഹാർദ്ദം, സാമുദായിക സഹവർത്തിത്വം അല്ലെങ്കിൽ സമാധാന അന്തരീക്ഷവും ഒക്കെ തകർക്കുവാനായിട്ട് ശ്രമിക്കുന്ന പല ആളുകളുമുണ്ട്. അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന ശക്തികളുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിലേക്ക് കൊണ്ടുപോയി അത് ജനങ്ങളുടെ ഇടയിൽ സാമുദായികമായിട്ടുള്ള ഭിന്നിപ്പ് ഉണ്ടാക്കരുത് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്.
ഒന്ന് വ്യക്തതയ്ക്ക് വേണ്ടി, ഇതിൽ അനാവശ്യ വിവാദമാണെന്ന് പറയുമ്പോൾ ആരാണ് അനാവശ്യമായി വിവാദം ഉണ്ടാക്കുന്നത്? ഇപ്പോൾ സ്കൂൾ അധികൃതരാണോ, അതോ ആ കുട്ടിയുടെ പെൺകുട്ടിയുടെ രക്ഷിതാക്കളും അവരെ കൂടെ നിൽക്കുന്നവരുമാണോ? ആരാണ് ഇവിടെ അനാവശ്യ വിവാദം ഉണ്ടാക്കുന്നത്? ഒരു ഇതിലൊരു ഭാഗം ഉണ്ടാവില്ലോ, ഏതാണ് നിങ്ങളുടെ ഭാഗമെന്ന് എന്തുകൊണ്ട് പറയാം?
ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് നമ്മുടെ രാജ്യത്ത് ഒരു മതേതര രാജ്യമാണ്. ഇവിടെ എല്ലാവർക്കും അവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനായിട്ടുള്ള, പ്രവർത്തിക്കുവാനായിട്ടുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ ഉള്ള ഒരു നാടാണ്. ആ അവകാശങ്ങൾ എല്ലാവർക്കും സംരക്ഷിക്കപ്പെടണം. അതിനകത്ത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്കൂളിന് സ്കൂളിൻ്റെതായിട്ടുള്ള സർക്കാർ അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന മുന്നോട്ട് വെച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കണം ഒരു സ്കൂൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എല്ലാ വിദ്യാർത്ഥികൾക്കും അവരവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്, സ്കൂളിന് സ്കൂളിൻ്റെതായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ഇതൊക്കെ ഒരു സ്കൂളിന്റെ ഒരു ദൈനംദിന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടക്കേണ്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ തീരേണ്ടുന്ന കാര്യങ്ങൾ അതൊക്കെ അനാവശ്യമായ വിവാദത്തിലേക്ക് വലിച്ചഴച്ച് അത് ജനങ്ങളുടെ ഇടയിൽ ഒരു സാമുദായികമായിട്ടുള്ള ഭിന്നിപ്പുണ്ടാക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിനോടൊന്നും യോജിപ്പില്ല.
റോജി, ഇപ്പോഴും എനിക്ക് വ്യക്തമായിട്ടില്ല, എന്താണ് റോജിയുടെ നിലപാടെന്ന്? അതായത് കുട്ടിക്ക് തട്ടമിടാൻ അവകാശം
ഇതിനകത്ത്, കുട്ടിക്കുന്നല്ല, കേരളത്തിൽ ആർക്കും തട്ടമിടാൻ ആവശ്യമുള്ളവർക്ക് തട്ടമിടാം. അതിനകത്ത് നമ്മൾ ആർക്കും ആർക്കെ തടയാൻ കഴിയുക?
സ്കൂളിലാണെങ്കിൽ
ഒരാൾക്കും തടയാൻ കഴിയില്ല അതിനകത്ത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഇത് പക്ഷം പിടിക്കാനായിട്ട് നമ്മൾ ഇത് ഫുട്ബോൾ മത്സരമൊന്നും അല്ലല്ലോ ഇതിനകത്ത്. ഇത് അങ്ങനെ ഒരു പക്ഷേ നിങ്ങൾ ആരുടെ പക്ഷത്താണെന്ന് ചോദിക്കുക, അങ്ങനെ ഒരു പക്ഷമൊന്നും ഇല്ല.
വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ എപ്പോഴും UDF
എടുക്കാറുണ്ട്. അല്ല, ഇവിടുത്തെ പ്രശ്നമുണ്ടല്ലോ, ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് ഒരു പക്ഷം പിടിക്കണം എന്തിനാണ് നിങ്ങൾ നിർബന്ധിക്കുന്നത്? അത് ഞാൻ പറഞ്ഞ പക്ഷം പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു മത്സരത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് പലർക്കും താല്പര്യം. ആ നിലപാടേ ശരിയല്ല. ഇതൊരു മത്സരമോ അല്ലെങ്കിൽ ഇതൊരു പക്ഷം പിടിക്കാനുള്ള കാര്യമോ ഒന്നും അല്ല. ഇതിനെ ആ നിലയിലേക്ക് കൊണ്ടുപോകരുതെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്.
തീർച്ചയായും ഒറ്റ വിഷയം കൂടിയുള്ളൂ, ഇപ്പോൾ നിങ്ങളുടെ ഈ പറഞ്ഞ യൂത്ത് ബ്രിഗേഡിന്റെ ഭാഗമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നതിന് ശേഷവും നിങ്ങളുടെ യൂത്ത് ബ്രിഗേഡിന്റെ ഭാഗത്തു നിന്ന് വ്യക്തമായ ഒരു നിലപാട് എന്താണെന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും നിങ്ങൾക്ക് ഒപ്പമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഒപ്പമുണ്ടോ, എന്താണ് റോജി?
അല്ല, ഇത് പറഞ്ഞല്ലോ, ഇത് പണ്ട് അമേരിക്ക ചോദിച്ച പോലത്തെ ചോദ്യമാണ് ചോദിക്കുന്നത്. ഞങ്ങളോടൊപ്പം ആണോ അല്ലെങ്കിൽ അവരോടൊപ്പം ആണോ എന്ന് ചോദിക്കുന്ന പോലെയാണ് ഇതൊക്കെ.
ഇവിടെ മറ്റൊരു ബൈനറി അല്ല ഞാൻ പറയുന്നത്,
അല്ല ഞാൻ പറയുന്നത്
ഒരു അന്യ ശത്രുവിനെ അല്ല ചൂണ്ടിക്കാണിക്കുന്നത്, നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാളെയാണ്.
അതായത് അദ്ദേഹത്തിനെതിരെ ഒരു വിഷയം ഉയർന്നു വന്നപ്പോൾ പാർട്ടി അതിനകത്ത് കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ സുഹൃത്താണ്, അടുത്ത സുഹൃത്താണ്, ഞങ്ങളുടെ സഹപ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു വിഷയം ഉയർന്നു വന്നപ്പോൾ ആ വസ്തുതകൾ പരിശോധിച്ച് പാർട്ടി ഒരു നിലപാടെടുത്തിട്ടുണ്ട്, പാർട്ടി അതിനകത്ത് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്, ആ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ പാർട്ടി എടുത്ത നിലപാട് എല്ലാവരുമായിട്ട് കൂടി ആലോചിച്ചിട്ടാണ് പാർട്ടി അത് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. ഇപ്പോൾ അന്വേഷണത്തിന്റെ മുന്നോട്ട് പോകുമ്പോൾ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ട് അടുത്ത എന്താണെന്നുള്ള നടപടി എന്താണ് അല്ലെങ്കിൽ അടുത്ത നിലപാട് എന്താണെന്നുള്ളത് അത് അന്നേരം പാർട്ടി തീരുമാനിക്കും. പാർട്ടിയുടെ നിലപാടാണ് ഞങ്ങളുടെ നിലപാട്. അല്ലാതെ പാർട്ടിക്ക് ഒരു നിലപാട്, യൂത്ത് ബ്രിഗേഡിന് വേറൊരു നിലപാടൊന്നുമില്ല. പാർട്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ നിലപാടേ ഉള്ളൂ.
പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഷാഫിയെ കാണാൻ വേണ്ടി എത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും
രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫിയെ കാണാൻ പോകാം, എന്നെ കാണാൻ വരാം, എനിക്ക് അദ്ദേഹത്തെ കാണാം. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ആരും ഊരുവിലക്കൊന്നും ഏർപ്പെടുത്തിയിട്ടില്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹം ജനപ്രതിനിധിയാണ്, അദ്ദേഹം ഞങ്ങളുടെയൊക്കെ സുഹൃത്താണ്, ഞങ്ങള് അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് പാർട്ടി ഒരു അച്ചടക്ക നടപടി എടുത്തിട്ടുണ്ട്. അത് പാർട്ടിക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട്. നാളെ അതിനകത്ത് ആ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടായാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പരാതികളെ സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. പോലീസ് പരാതിക്കാരുണ്ടോ എന്ന് അന്വേഷിച്ച് പോലീസ് നടക്കുന്നുണ്ടല്ലോ. പണ്ട് നമ്മുടെ നാട്ടിൽ ഈയം പൂശാനുണ്ടോ എന്ന് ചോദിച്ച് ആളുകൾ വരുന്നത് പോലെ പോലീസ് പരാതിക്കാരുണ്ടോ എന്ന് അന്വേഷിച്ചൊക്കെ നടക്കുന്നുണ്ട്. പോലീസ് അന്വേഷിക്കട്ടെ, എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് പിണറായി വിജയന്റെ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. അന്വേഷണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള എന്താണ് വസ്തുതകൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതനുസരിച്ചിട്ട് പാർട്ടി മുന്നോട്ട് നിലപാട് പാർട്ടിയും സ്വീകരിക്കും. അപ്പൊ ഞങ്ങൾക്ക് അദ്ദേഹവുമായിട്ട് അതിന്റെ പേരിൽ മിണ്ടാൻ പാടില്ല, കാണാൻ പാടില്ല, തൊടാൻ പാടില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക്
പരാതിക്കാരുണ്ടോ എന്ന് ചോദിക്കുന്നു പറയുമ്പോൾ ആ പുറത്തു വന്ന ശബ്ദരേഖകൾ പോലും നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല, അതാണോ ഉദ്ദേശിച്ചത്?
അല്ല, അതൊക്കെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അന്വേഷണത്തിൽ വ്യക്തമായിട്ട് വരട്ടെ. അപ്പൊ നമുക്ക് അതനുസരിച്ച് അപ്പോ ഇപ്പൊ പാർട്ടിയുടെ നിലപാട് എടുത്തിട്ടുണ്ട്. അത് നിലപാട് ഞങ്ങള് ഒരാളെ ഒരു തെറ്റ് സംഭവിച്ചു, ഒരാൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് തന്നെ വെക്കുക. ഉണ്ടെങ്കിലും അത് കാലാകാലത്തോളം അല്ലല്ലോ. അതിനകത്ത് ആ സാഹചര്യങ്ങളിൽ മാറ്റം വന്നാൽ അതനുസരിച്ച് പാർട്ടി അപ്പൊ നിലപാട് സ്വീകരിക്കും.
തീർച്ചയായും. അവസാനമായി ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട്, ഇപ്പോൾ നടത്തുന്ന രീതിയിലുള്ള സമരപ്രവർത്തനങ്ങളും ജനങ്ങൾക്കിടയിലുള്ള പ്രവർത്തനങ്ങളും കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ? കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പും ഇതുപോലെയായിരുന്നു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. ഒരുപാട് സമരങ്ങൾ നടത്തി, പക്ഷെ ഒന്നും എത്തിയില്ല, വീണ്ടും പരാജയപ്പെടേണ്ടുന്നു. 2026 വിജയിക്കാൻ കഴിയുമെന്ന എന്ത് ശുഭപ്രതീക്ഷയാണ് ഈ പ്രവർത്തനങ്ങൾ കൊണ്ടുള്ളത്?
2021 സാഹചര്യമല്ല, 2025 അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ 2026 കടക്കുമ്പോൾ. കാരണം കേരളത്തിലെ ജനങ്ങൾ 10 വർഷം കൊണ്ട് അനുഭവിക്കാവുന്നതിന്റെ പരമാവധി അനുഭവിച്ചു. ഇത്രയധികം ജനങ്ങൾ ദുരിതത്തിലായിട്ടുള്ള ഒരു കാലഘട്ടം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ജനങ്ങൾ നമ്മളെ കാണുമ്പോൾ ചോദിക്കുന്ന, ഇനിയും ഈ സർക്കാരിനെ താങ്ങാൻ പറ്റില്ല, ഒരു നിമിഷം നേരത്തെ എങ്ങനെയെങ്കിലും ഇറക്കണം എന്നാണ് ഞങ്ങളോട് ജനങ്ങൾ നടക്കുന്ന വഴിക്ക് മൊത്തം പറയുന്നത്. ഇവിടെ ഓസ്ട്രേലിയയിൽ വരുമ്പോഴും ഇവിടെയും കേരളത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നാടിനെ സ്നേഹിക്കുന്ന ആളുകൾ പറയുന്നത് ഇനിയും ഈ ഗവൺമെന്റിനെ കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല എന്നാണ്, അല്ലെങ്കിൽ ഈ ഗവൺമെന്റിനെ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, കേരളം ഒരു മാറ്റം അർഹിക്കുന്നുണ്ട്. അപ്പോ മാറ്റം ആഗ്രഹിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുള്ള ഏക ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. ഞങ്ങൾ സർക്കാരെതിരായിട്ടുള്ള എല്ലാ വിഷയങ്ങളും സാധിക്കുന്ന എല്ലാ തലങ്ങളിലും ശക്തമായിട്ട് തന്നെ ഉയർത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അത് ജനങ്ങൾ കാണുന്നുമുണ്ട്. ഈ സമരങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് നല്ല ജനകീയ പങ്കാളിത്തം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സർക്കാരിനെതിരായിട്ടുള്ള വികാരമുണ്ട്. അത് മാത്രമല്ല, സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം മാത്രമല്ല, ഞങ്ങൾ എന്താണ് UDF അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ പോകുന്നത് എന്ന ഒരു ഓൾട്ടർനേറ്റീവ് കൂടി ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കും. കാരണം നമ്മൾ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം മാത്രമല്ല, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുകൂടി ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ തിരിച്ചു വരും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ.
എന്തായാലും റോജി, ഒരിക്കൽ കൂടി സന്തോഷം ഇത്രയും കാലത്തിന് ശേഷം സംസാരിക്കാൻ കഴിഞ്ഞതിൽ. വളരെയധികം നന്ദി ഇത്രയും നേരം ഓസ്ട്രേലിയൻ മലയാളികളോട് SBS മലയാളത്തിലൂടെ സംസാരിച്ചതിന്.
താങ്ക് യു സർ.
അങ്കമാലി എം എൽ എയും കോൺഗ്രസ് നേതാവുമായ റോജി എം ജോണുമായാണ് എസ് ബി എസ് മലയാളം ഇതുവരെ സംസാരിച്ചത്. ഇത്തരം കൂടുതൽ വിശേഷങ്ങളും അഭിമുഖങ്ങളും ഒക്കെ കേൾക്കാനായി എസ് ബി എസ് മലയാളത്തിന്റെ പോഡ്കാസ്റ്റുകൾ പിന്തുടരുക. സ്പോട്ടിഫൈ, ആപ്പിൾ പോഡ്കാസ്റ്റ് തുടങ്ങി നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന എവിടെയും എസ് ബി എസ് മലയാളം പോഡ്കാസ്റ്റുകൾ ലഭ്യമാണ്. അല്ലെങ്കിൽ എസ് ബി എസ് മലയാളം ഫേസ്ബുക്ക് പേജ് പിന്തുടരുക. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദിജു ശിവദാസ്.
ലൈക്ക്, ഷെയർ, കമന്റ്. എസ് ബി എസ് മലയാളം ഫേസ്ബുക്ക് പേജ്.